നമുക്കൊരു വാക്യം വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യാക്കോബ് 5-ാം അധ്യായം 11. നമ്മൾ വായിച്ചത് ഏത് ഭാഗം? അത് ഇയ്യോബിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. സഹിഷ്ണുത കാണിച്ചവരെ ഞാൻ ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും. കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സാലുകൊണ്ട് കണ്ടു. യോബ്, യാക്കോബ് അപ്പോസ്തോലൻ, അത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് എഴുതുന്ന ഒരു ലേഖനമാണ് ഈ ലേഖനത്തെ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. താൻ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് നിൻ്റെ പ്രവൃത്തി കൊണ്ട് തെളിയിക്കണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്, അത് നിർജീവമാണ് എന്ന് വാദിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ യാക്കോബ്. യാക്കോബ് ഇയ്യോബിൻ്റെ പുസ്തകം, അത് 42 അധ്യായങ്ങളാണ്. ആ 42 അധ്യായങ്ങളെ ഒരൊറ്റ വാക്യം കൊണ്ട് ആ ചരിത്രം മൊത്തം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ യാക്കോബ്. ഇത്രയും ചുരുക്കമായിട്ട്, നമുക്കാണെങ്കിൽ പലപ്പോഴും ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഇവിടുത്തെ പ്രാർത്ഥന ഞാൻ ശ്രദ്ധിച്ചു. അത് ചുരുക്കമായിട്ടുള്ള പ്രാർത്ഥന, ആ ചുരുക്കമായിട്ടുള്ള പ്രബോധനം, അത് ചുരുക്കമായിട്ടുള്ള സാക്ഷ്യം, അത് ഞാൻ അഭിനന്ദിക്കുന്നു. ഈ അതിനേക്കാളിൽ വളരെ ഒരു പുസ്തകം മൊത്തം ഒരൊറ്റ വാക്യത്തിൽ ഒതുക്കി നിർത്തിയ ഒരു വ്യക്തിയാണ് ഈ യാക്കോബ്. അദ്ദേഹം പറയുകയാണ് ഇയ്യോബിനെക്കുറിച്ച്, ഇയ്യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കണ്ടുമിരിക്കുന്നു, കർത്താവ് മഹാകരുണയും മനസ്സിലുള്ളവനല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിൻ്റെ സഹിഷ്ണുത, നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ രണ്ട് കാറ്റുകൾ തൻ്റെ ജീവിതത്തിൽ അടിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്നാമത് അടിച്ച കാറ്റെന്ന് പറയുന്നത് കൊടുങ്കാറ്റാണ്. രണ്ടാമത് അടിച്ച കാറ്റെന്ന് പറയുന്നത് ചുഴലിക്കാറ്റാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ പല കാറ്റുകളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ പ്രതികൂല കാറ്റ് എന്ന് പറയുന്നൊരു കാറ്റ് ഈ ദൈവത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഏത് സ്ഥാനത്തുനിന്ന് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടോ അതേ സ്ഥാനത്തേക്ക് നമ്മെ മടക്കി വരുത്തുന്ന കാറ്റാണ് പ്രതികൂല കാറ്റ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ രണ്ട് കാറ്റുകൾ അടിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, തെക്കൻ കാറ്റടിക്കിയാൽ താല്പര്യം സാധിച്ചു എന്ന് എനിക്ക് തോന്നി. അതിനുശേഷം ഇരിക്കുന്ന കുറേ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാന മൂലനെന്ന കൊടുങ്കാറ്റടിച്ചു. ദൈവദൃഷ്ടം. പൗലോസ് ഇതലിയിലേക്ക് പോവുകയാണ്. ഇതലിയിൽ പോകുന്ന സന്ദർഭത്തിങ്ങൾ താനും ഒരു തടവുകാരനായി പിടിക്കപ്പെട്ടു പോവുകയാണ്. താൻ തടവുകാരനായി ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ആദ്യമായി ഈ കപ്പലിൽ തനിക്ക് ലഭിച്ച കാറ്റെന്ന് പറയുന്നത് തെക്കൻ കാറ്റാണ്. തെക്കൻ കാറ്റടിച്ചപ്പോൾ യാതൊരു കുഴപ്പമില്ല, താല്പര്യം സാധിച്ചു തോന്നി. എന്ന് പറഞ്ഞാൽ ജോലിക്ക് പ്രമോഷൻ, ജോലിക്ക് പ്രശ്നമൊന്നുമില്ല, അതേ ശമ്പളങ്ങൾ വർദ്ധിക്കുന്നു, ബോണസ് കിട്ടുന്നു, എല്ലാ നിലയിൽ. ഈ തെക്കൻ കാറ്റടിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോസ്തലനായ പൗലോസ് പോലും തൻ്റെ ജീവിതത്തിൽ തനിക്ക് അനുകൂലമായി അടിച്ച ഈ തെക്കൻ കാറ്റിൽ ആശ്രയിച്ച് സന്തോഷിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. തെക്കൻ കാറ്റടിച്ചപ്പോൾ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. അതിനുശേഷം അവിടെ ഇരിക്കുന്ന വാചകം കുറേ കഴിഞ്ഞിട്ട്, ഇന്ന് പൽക്കാലം ദൈവത്തിന് ജനമേ, നമ്മുടെ ജീവിതത്തിൽ തെക്കൻ കാറ്റടിച്ച് നമ്മുടെ ജീവിതമെല്ലാം അനുകൂലമായി, നമ്മുടെ ഭവനത്തിന് യാതൊരു കുഴപ്പവുമില്ല, നല്ല സന്തോഷമാണ് എന്ന് വിചാരിച്ച് മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതലായി ദൈവത്തെ ആശ്രയിച്ചോളാണ്. പ്രൈസ്തലോ. ആ സമയത്ത് നമ്മൾ കൂടുതലായി ദൈവത്തെ വിളിച്ചപേക്ഷിച്ചില്ലെങ്കിൽ അവിടെ വായിക്കുന്നു, കുറേ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവ സന്നിധാനത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് ബലപ്പെടേണ്ടതായ ആവശ്യമുണ്ട്. പ്രൈസ്തലോ. പൗലോസ് പറഞ്ഞു, കുറേ കഴിഞ്ഞിട്ട് ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചപ്പോൾ രക്ഷപ്പെടും എന്നുള്ള ആശ അറ്റുപോയി. ഈശാന മൂലൻ കാറ്റിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏത് സ്ഥാനത്ത് നിന്ന് ഇറങ്ങി പുറപ്പെട്ടോ നമ്മളെ പുറകോട്ടും വിടത്തില്ല, നമ്മളെ മുൻപോട്ടും വിടത്തില്ല, നടുക്കടലിട്ട് വട്ടം കറക്കി നമ്മളെ മുക്കിക്കളയുന്ന കാറ്റാണ് ഈശാന മൂലൻ കാറ്റ്. പൗലോസിൻ്റെ ജീവിതത്തിൽ താൻ തന്നെ പറഞ്ഞു, രക്ഷപ്പെടും എന്നുള്ള ആശ അറ്റുപോയി. ഇന്ന് പൽക്കാലം ഈശാന മൂലൻ കാറ്റടിച്ച് ജീവിതത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ജീവിതം ഉണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം നിങ്ങൾ ഭാരപ്പെടണ്ട. അതിൻ്റെ നടുവിൽ നമുക്ക് വഴിയൊരുക്കുവാൻ കഴിവുള്ളവനായ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. പ്രൈസ്തലോ. പൗലോസ് രക്ഷപ്പെടുന്നുള്ള ആശ അറ്റുപോയി എന്ന് വിചാരിച്ച് ഭാരപ്പെട്ടിരിക്കുമ്പോൾ നമ്മളവിടെ വായിക്കുന്നത്, അതേ അന്ന് രാത്രിയിൽ കർത്താവ് തൻ്റെ ദൂതനെ അയച്ചു. പ്രൈസ്തലോ. പൗലോസിനോട് പറഞ്ഞു, പൗലോസേ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെല്ലാം ദൈവം നിനക്ക് ദാനം ചെയ്യുന്നു. താൻ പറഞ്ഞ സാക്ഷി ഇങ്ങനെയാണ്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് നിൽക്കുന്നതുമായ കർത്താവിൻ്റെ ദൂതൻ കഴിഞ്ഞ രാത്രി കാലം എൻ്റെ അരിക്കൽ വന്ന് നിന്നു. പ്രൈസ്തലോ. പൗലോസേ ഭയപ്പെടേണ്ട,
ഇന്ന് പാൽക്കാലം ജീവിതത്തിൽ ഭാരത്തിൽ കൂടി കടന്നു പോകുന്ന ഏതെങ്കിലും ജീവിതം ദൈവത്തിന്റെ വചനം കേൾക്കുന്നെങ്കിൽ ഇന്ന് പാൽക്കാലം പൗലോസിനെ ധൈര്യപ്പെടുത്തിയവനായ ദൈവം നമ്മുടെ മധ്യമുള്ളതിനാൽ ദൈവകരങ്ങളിലേക്ക് നമുക്ക് പൂർണ്ണമായി താഴ്ത്തി കൊടുക്കാം. ക്രൈസ്തലോ, അതേ ഇയ്യോബിന്റെ വസ്ത്രത്തിൽ ഇയ്യോബിന്റെ ജീവിതത്തിൽ ആദ്യമായി അടിച്ച ഒരു കാറ്റാണ് കൊടുങ്കാറ്റ്. ഇയ്യോബിനെ കുറിച്ച് വായിക്കുന്നത് അവന് 4 ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. അവനെ കുറിച്ച് പറയുന്നത് അവൻ നിഷ്കളങ്കനാണ്, അവൻ നേരുള്ളവനാണ്, അവൻ ദൈവത്തനാണ്, അവൻ ദോഷം വിട്ടയരുന്നനാണ്. 4 ഡിഗ്രി ഒരുപോലെ പ്രാപിച്ചെടുത്ത ഒരു വ്യക്തിയാണ് ഇയ്യോബ്. നോക്കണമേ, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവത്തൻ, ദോഷം വിട്ടയരുന്നവൻ, അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണ് ഈ കൊടുങ്കാറ്റടിച്ചത്. ഒരു കാര്യം വ്യക്തമാണ്, തന്റെ ദേശം ഊസ് ദേശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താൻ ഫലസ്തീനായിട്ട് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയല്ല, ഒരു അന്യജാതിക്കാരനാണ്. അന്യജാതിക്കാരനായിരിക്കുന്ന ആ വ്യക്തി ആ ദേശത്ത് ഏകനായി ദൈവത്തെ സേവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ മസ്കറ്റ് കടന്നു പോയിട്ടുണ്ട്. അവിടെ സലാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇയ്യോബ് ജനിച്ചതെന്നാണ്. ഇയ്യോബിന്റെ ശവകുടീരം അവിടെ ചെറുതായിട്ട് അത് അവർ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. പലരും കാഴ്ചക്കാരും അവിടെ ചെല്ലുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ ഒരു ജാതീയ വ്യക്തിയായിരുന്നു ഈ ഇയ്യോബ്. താൻ ജാതീയനായി ജനിച്ചു വളർത്തപ്പെട്ട ഈ വ്യക്തി അവൻ തന്റെ ജീവനുള്ള ദൈവത്തെ കണ്ട്, ജീവനുള്ള ദൈവത്തിന് വേണ്ടി നിലകൊണ്ട്, തന്റെ ജീവിതത്തിൽ വന്ന എല്ലാ പ്രശ്നങ്ങളെയും സഹിച്ച് ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി നിലവുന്ന ഒരു വ്യക്തിയാണ് ഇയ്യോബ്. ക്രൈസ്തലോ, അവന്റെ ജീവിതത്തിൽ ആദ്യമായി അടിച്ച ഒരു കാറ്റാണ് കൊടുങ്കാറ്റ്. കൊടുങ്കാറ്റിന്റെ പ്രത്യേകം എന്താന്ന് ചോദിച്ചാൽ, അതേ നമ്മൾ ഏത് സ്ഥാനത്തായിരിക്കുന്നോ പെട്ടെന്ന് പടത്തിടുക എന്നുള്ള, നമ്മളെ തകർക്കുക എന്നുള്ള ഈ ഒരു കാറ്റാണ് തന്റെ ജീവിതത്തിൽ അടിച്ചത്. ക്രൈസ്തലോ, തന്റെ ജീവിതത്തിൽ എന്തോ അനുഭവങ്ങൾ ഉണ്ടായെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. തനിക്ക് 7000 ആടുകൾ ഉണ്ടായിരുന്നു, ആ 7000 ആടും നഷ്ടപ്പെട്ടു. തനിക്ക് 3000 ഒട്ടകം ഉണ്ടായിരുന്നു, ആ 3000 ഒട്ടകങ്ങളും നഷ്ടപ്പെട്ടു. തനിക്ക് 500 കാള ഉണ്ടായിരുന്നു, ആ 500 കാളയും നഷ്ടപ്പെട്ടു. അവസാനമായി തൻ്റെ 10 കുഞ്ഞുങ്ങൾ, അതേ മൂത്ത സഹോദരന്റെ വീട്ടിൽ അവരൊന്നിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കൊടുങ്കാറ്റടിച്ചു, ഈ പെര ഇടിഞ്ഞു വീണു, ഈ കുഞ്ഞുങ്ങൾ 10 മരിച്ചുപോയി. പ്രസ്തുതം ഇയ്യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ വർത്തമാനം ഇയ്യോബ് അറിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാചകം താണ് പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, ഒരു ഭക്തനും പറയാൻ തക്കണം പാടില്ലാത്ത, ഈ സാഹചര്യത്തിൽ പറയാൻ തക്കണം ഒക്കാത്ത ഒരു പദമാണ് താൻ പറഞ്ഞത്. ഞാൻ നഗ്നനായി ലോകത്തിലേക്ക് വന്നു, നഗ്നനായി ഇവിടുന്ന് പോകുന്നു. അടുത്ത വാചകം, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രസ്തുതോ, നമ്മുടെ കാര്യങ്ങൾ എടുത്ത് കർത്താവിനെ സ്തുതിക്കാം. ഇയ്യോബ് ഈ 4 ഡോക്ടറേറ്റ് പ്രാപിച്ചതായ ഇയ്യോബ് തന്റെ കുടുംബത്തെ കുറിച്ച് വലിയ ചിന്തയുള്ളവനായിരുന്നു. ഞാൻ മുൻപോട്ട് പോകുന്ന പാട്ട് ഒന്നിന്റെ കാര്യം ഓർപ്പിക്കട്ടെ, തന്റെ കുടുംബത്തെക്കുറിച്ച് തനിക്ക് വലിയ ചിന്തയുണ്ടായിരുന്നു, തന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് തനിക്ക് വലിയ ചിന്തയുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്ത കാര്യം, അതേ കുഞ്ഞുങ്ങൾ തങ്ങളുടെ ഉല്ലാസയാത്രയിൽ ഏതെങ്കിലും നിലയിൽ തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ മറന്ന് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രവർത്തനം ഉണ്ടോ എന്ന് അറിയുവാൻ തക്കണം ആഴ്ചയിൽ ഒരു പ്രാവശ്യം താൻ തന്റെ കുഞ്ഞുങ്ങളെ വീട്ടിൽ വരുത്തിയിട്ട് കുഞ്ഞുങ്ങളെ അതേ അവരോട് ചോദിക്കുമായിരുന്നു, കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ ഉല്ലാസയാത്രയിൽ നിങ്ങൾ പിക്നിക്കിന് പോയപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ദൈവത്തെ മറന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പ്രസ്തലോ, അങ്ങനെ അവരെ അത് ബോധ്യപ്പെടുത്തിയിട്ട് തന്നെ അവർക്ക് വേണ്ടി യാഗം കഴിക്കുമായിരുന്നു. ഇന്ന് പാൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി നമുക്ക് അവർക്ക് വേണ്ട ഗുണദോഷം കൊടുക്കണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന തെറ്റുകളെ നാം അവർക്ക് ബോധ്യപ്പെടുത്തണം. പ്രസ്തലോ, ദൈവത്തെ മറന്ന് ഏതെങ്കിലും കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതവരെ മനസ്സിലാക്കണം. ഇന്ന് പാൽക്കാലം അമേരിക്കയിൽ കടന്നു വന്നിട്ട് അമേരിക്കയിലെ ആ രീതിയിൽ ആ ഫാഷനിൽ നമ്മൾ പോകുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറക്കാതെ, ദൈവത്തെ മറന്ന് ഒരു പ്രവൃത്തി ചെയ്യാതെ ഇന്ന് പാൽക്കാലം ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഭക്തന്മാരായി നിഷ്കളങ്കരായി ജീവിപ്പാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ക്രൈസ്തലോ, പലരും സാഹചര്യങ്ങൾ വ്യത്യാസപ്പെട്ട് കഴിയുമ്പോൾ തങ്ങളുടെ ദൈവത്തെ മറന്നു പോകാറുണ്ട്. മുമ്പൊരിക്കലെ ഒരു വലിയ മഹാൻ, അദ്ദേഹം ഒരു വലിയ ഗോപുരം കണ്ടു. ഈ ഗോപുരം കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി ഈ ഗോപുരത്തിന് മുകളിലൊന്ന് കയറണം. ഇദ്ദേഹം ഏണി വെച്ചിട്ട് ആ ഏണിയുടെ ഓരോ ചവിട്ടുപടികളും ചവിട്ടി ഈ ഗോപുരത്തിന് മുകളിലെത്തി. ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് താൻ വന്നിരിക്കുന്നത്. താൻ അവിടെ താഴോട്ട് നോക്കി, തനിക്ക് വലിയ സന്തോഷമാണ്, ഇത്രയും വലിയ ഗോപുരത്തിന് മുകളിൽ താൻ കയറിയല്ലോ. കയറിക്കഴിഞ്ഞപ്പം താൻ ഈ ഏണിയെ ഒന്ന് നോക്കി. ഏണിയെ നോക്കിയപ്പം തനിക്കൊരു പുച്ഛമായിട്ട് തോന്നി, ഇതെന്തൊരു ഏണിയാ, അതേ ഇത് ഇത് വലിയ ഒരു ഒരു ഇന്ന് വേണ്ടതായ ഒരു സ്റ്റൈലില്ല. താൻ ഈ ഏണി നോക്കിയിട്ട് ഒറ്റ തട്ടങ്ങ് തട്ടി, ഏണി തട്ടി താഴെ കിട്ടി. എന്നാൽ ഇവൻ ചിന്തിച്ചില്ല ഈ ഗോപുരത്തിന്റെ മുകളിൽ കൊണ്ടുവന്നത് ഈ ഏണിയാണെന്ന് ചിന്തിച്ചില്ല. ഇന്ന് പൽക്കാലം ഈ അമേരിക്കയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദൈവം നിനക്ക് ധനവും ദൈവം നിനക്ക് മാനവും, നിന്നെ ഉയർന്ന ഗോപുരത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നിന്നെ ഈ ഗോപുരത്തിലേക്ക് കൊണ്ടുവന്ന ഏണിയെ നീ ഒരിക്കലും മറക്കരുത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ അനുഗ്രഹിച്ച, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ ഉയർത്തിയ, നിന്നെ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ച, നിനക്ക് മനോഹരമായ ജോലി തന്ന്, നിനക്ക് മനോഹരമായ വാഹനങ്ങൾ തന്ന്, അതേ നിനക്ക് നല്ല വിദ്യാഭ്യാസം തന്ന്, നിന്നെ ഇത്രത്തോളം ഉയർത്തിയ ഈ ഏണിയെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നമ്മളിങ്ങനെ വായിക്കുന്ന എൻ മനമേവേ വാഴ്ത്തുക, എന്റെ സർവാന്തരങ്ങളേ അവന്റെ വിശ്രാമത്തെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ക്രൈസ്തലോ ഇയ്യോവിന്റെ ജീവിതത്തിൽ തന്റെ കുഞ്ഞുങ്ങളെ വരുത്തി അത് എന്നും അവൻ ശോധന ചെയ്യും, ദൈവത്തെ മറക്കാതിരിപ്പാൻ നിൽക്കണം, അവരെ ഗുണദോഷിക്കുകയും ചെയ്യുമായിരുന്നു. ക്രൈസ്തലോ ക്രൈസ്തലോ തന്റെ ജീവിതത്തിൽ പരിശോധന വന്നപ്പോൾ നമ്മൾ ഈ യാക്കോബ് പറയുന്നത് സഹിഷ്ണുത കാണിച്ചവരെ നാം എന്ത് പറയുന്നു? ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. തന്റെ സഹിഷ്ണുത എത്ര വലുതാണ്! ഈ പ്രയാസഘട്ടത്തിൽ ഈ ദുഃഖത്തിന് നടുവിൽ താൻ പറഞ്ഞ വാചകമാണ്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ്തലോ പലപ്പോഴും നമുക്ക് സഹിഷ്ണുതയില്ല. മുമ്പൊരിക്കൽ അപ്പച്ചന് അദ്ദേഹം വലിയ കോപിയായിരുന്നു. അപ്പം താനെ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ താൻ എഴുന്നേറ്റ സഭാഗത്തിന് പ്രതിഷ്ഠയെടുത്തു, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ കോപിയായിരുന്നു, അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ ഇനി കോപിക്കത്തില്ല, ഞാനൊരു തീരുമാനമെടുത്തിരിക്കുന്നു, അതേ കോപമാണ് എന്നെ ഇത്രത്തോളം വിഷമിപ്പിച്ചത്, അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ ഒരിക്കലും കോപിക്കത്തില്ലെന്ന് അപ്പച്ച ഒരു പ്രതിഷ്ഠയെടുത്തു. യോഗം കഴിഞ്ഞ് സഭായം കഴിഞ്ഞ് അതേ വീട്ടിലേക്ക് പോവുക, അപ്പോൾ രണ്ടും നമ്മുടെ സൺഡേ സ്കൂളിലെ പിള്ളേർ ഈ അപ്പച്ചനോട് അടുത്തുകൂടി. അതിലൊരു മോനെ കുശൃതി കുട്ടന്മാരാണ്, ഒരു മോൻ വന്ന് അപ്പച്ചനെ ചോദിച്ചു, അപ്പച്ച അപ്പച്ചൻ അന്നേരം ഇന്ന് മുതൽ കോപിക്കത്തിന് തീരുമാനിച്ചോ? ആ ഇല്ല മോനെ, ഞാൻ ഇന്ന് മുതൽ ഇനി കോപിക്കത്തിനൊന്ന് തീരുമാനിച്ചിരിക്കാം. ഓ ശരി. അപ്പോൾ അതിൻ്റെ അടുത്തൊരു മോൻ ഒരു പൈതൽ വന്ന് ചോദിച്ചു, അപ്പച്ചൻ ഇനി ഒരിക്കലും കോപിക്കത്തിലെന്നാണോ അപ്പച്ചൻ പറയുന്നത്? ഇല്ല, ഇനി ഞാൻ ഒരിക്കലും കോപിക്കത്തില്ല, ഇനി ഞാൻ സഭാഗത്തിന് പ്രതിഷ്ഠിച്ചു. അപ്പം മൂന്നാമത്തെ കുട്ടിയെ ചോദിച്ചു, അപ്പച്ചൻ പൂർണ്ണമായിട്ടുള്ള തീരുമാനമാണോ ഇനി മേലെ കോപിക്കത്തിലെന്ന്? അപ്പം അപ്പച്ചൻ്റെ മുഖം മാറാൻ തുടങ്ങി. ആ ഞാൻ ഇനി മേലെ കോപിക്കത്തിലെന്നാ പൂർണ്ണമായിട്ടുള്ള തീരുമാനമാണ്. നാലാമത്തെ കുട്ടി, അപ്പച്ചൻ സത്യം പറ ഇനി അപ്പച്ചൻ്റെ വിധം മാറും. തൻ്റെ അപ്പച്ചൻ്റെ പിള്ളേരെല്ലാം ആട്ടിപ്പായി ചോദിച്ചു. അതേ പ്രശ്നങ്ങൾ മൂത്തു വന്നപ്പോൾ അപ്പച്ചൻ്റെ പഴയ അവസ്ഥ വീണ്ടും തെളിഞ്ഞു വരുവാത്ത കടിയായി. ഇവിടെ ഇയ്യോവിൻ്റെ ജീവിതത്തിലെ സഹിഷ്ണുത എത്ര വലുതാണ്! പത്ത് കുഞ്ഞുങ്ങളും മരിച്ചു പോയപ്പോൾ താൻ പറയുകയാണ്, യഹോവ തന്നു, യഹോവ എടുത്തപ്പെട്ടു, യഹോവ എടുത്തു, യഹോവയുടെ നാമം എടുത്തു എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയായിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അടുത്തെന്തെന്നറിയാമോ? യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, ദൈവത്തിന് മഹത്വം കൊടുത്തു. ക്രൈസ്തലോ എന്റെ ദൈവത്തിന് നാമം ഉയരുമാറാകട്ടെ, എന്റെ ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിയുമ്പോൾ വലിയ കൃപയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ അവസാനം അതേ ദൈവത്തെ കുറ്റം പറയാറുണ്ട്. അതേ ഞാൻ ഇത്രയൊക്കെ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് പ്രത്യേക സഹോദരിമാർ ഇവിടുത്തെ എനിക്കറിയത്തില്ല, അതേ ഇത്രയും നാളൊക്കെ ഇത്രയും വിശ്വാസത്തോട് നിന്നിട്ട് ദൈവം എന്നോട് ഈ പണിയാ കാണിച്ചത്. എന്നാൽ അയ്യോവിനെ നോക്കെ, അവൻ്റെ ഭാഗ്യം ഒരു ബോസ് പോലും പുറപ്പെട്ടില്ല. ക്രൈസ്തലോ അവൻ സാഹിഷ്ണതയോടെ ദൈവം തന്ന എല്ലാ അനുഭവങ്ങളും സഹിപ്പാന്തെ കൊണ്ണം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വസ്തനായി നിന്ന ഒരു വ്യക്തിയാണ് ഇയ്യോബ്. ഇന്ന് പൽക്കാലം ജീവിതത്തിൽ പ്രയാസങ്ങളും പരിശോധനകളും ജോലി സംബന്ധമായും അതേ ഭാരപരമായിട്ടും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ഇന്ന് പൽക്കാലം സഹിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ യാക്കോബിന്റെ ലേഖനം ഇങ്ങനെ വായിക്കുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. സഹിപ്പാൻ കഴിയുന്നതിനും ഇതേ നമ്മുടെ ദൈവം നമ്മെ പരീക്ഷിക്കുന്നതല്ല, അഥവാ പരീക്ഷ തന്നാൽ അതിനോടുകൂടെ നീക്കുപോക്കും നൽകുന്നവനായ ദൈവമാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കുന്ന കർത്താവിനെ സ്തുതിക്കാം. ഇയ്യോബിന്റെ ജീവിതത്തിൽ സാത്താൻ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞൊരു വാചകം, ഇയ്യോബ് വെറുതെയാണോ നിന്നെ ഇങ്ങനെയൊക്കെ സേവിക്കുന്നത്? നീ അവന് ചുറ്റുവന്നിരിക്കുന്നു, ഒരു വേലി കെട്ടിരിക്കുന്നു. നോക്കണമേ, ഇയ്യോബോ എന്ന് പറഞ്ഞിട്ടില്ല, എൻ്റെ ചുറ്റുങ്ങിൻ്റെ വേലിയുണ്ടെന്ന് ഇയ്യോബിന് പോലും അറിയത്തില്ല. ക്രൈസ്തലോ ദൈവത്തിനറിയാം. സാത്താനും കണ്ടുപിടിച്ചു, കാരണം സാത്താൻ ഇവനെ നോട്ടമിട്ടതാണ്, അവനെ ആക്രമിപ്പാൻ തൊക്കെ നോക്കുന്നില്ല. അപ്പോൾ ഇയ്യോബിൻ്റെ ചുറ്റും വേലിയുണ്ടെന്ന് അവനും കണ്ടുപിടിച്ചു. ഇന്ന് പൽക്കാലം ഇവിടെ ഇരിക്കും ദൈവമക്കളെ, നിങ്ങൾ അറിയുന്നുണ്ടോ നിങ്ങളുടെ ചുറ്റും ദൈവം തമ്മിലാണ്ട് വേലി കെട്ടിയിട്ടുണ്ടെന്ന്? നിങ്ങൾ ദൈവത്തെ യഥാർത്ഥമായി സേവിച്ച് നിൽക്കുന്നെങ്കിൽ നമുക്ക് ചുറ്റും വേലി കെട്ടി ശത്രു നമ്മുടെ മേൽ തൊടാതെ നമ്മളെ സൂക്ഷിക്കുന്ന ഭദ്രമായ ഒരു വേലി അതേ നമ്മുടെ ചുറ്റുമുണ്ട്. അത് ദൈവം കെട്ടിയ വേലിയാണ്. നീ ട്രൈ ചെയ്യുമ്പോൾ നിന്റെ മിടുക്കൊന്നുമല്ല, അതേ നീ ഭവനത്തിലേക്ക് തിരിച്ചു വരുമെന്ന് നിനക്ക് എന്താണ് ഉറപ്പ്? എന്നാൽ നിന്റെ ചുറ്റും വേലി കെട്ടി നിന്നെ ഭദ്രമായി ഉറപ്പിച്ച് ശത്രു തൊടുവാൻ സമ്മതിക്കാതെ ഇത്രത്തോളം കാത്തവനായ വലിയവനായ ദൈവത്തെ ഇന്ന് പാൽക്കാലം നമുക്ക് സ്തുതിക്കാം. പിന്നീട് ഈ സാത്താൻ ദൈവത്തിന്റെ അരികെ ചെന്ന് പറഞ്ഞ വാചകം അതെ ഇത്രയും നീ വേലി എനിക്ക് പൊളിക്കാൻ അനുവാദം തന്നു, ഞാൻ അവൻ്റെ സമ്പത്തിനെയൊക്കെ അതെ തകർത്തു. എന്നാൽ ഞാൻ ഒന്നുകൂടെ പറയുന്നു, നീ അവൻ്റെ ശരീരത്തെ ഒന്ന് തൊടുവാൻ തക്കണം, നീ എന്നെ അനുവദിക്കേ. അപ്പോൾ അവൻ നിന്റെ മുഖത്ത് നോക്കി എന്ത് ചെയ്യും? തേച്ചു പറയും. ഉടനെ ദൈവം പറഞ്ഞ വാചകം അറിയാമോ, ഞാൻ അവൻ അനുവദിച്ചിരിക്കുന്നു, എന്നാൽ അവൻ്റെ പ്രാണ് നീ എന്ത് ചെയ്യരുത്, തൊട്ടുപോകരുത്. പ്രശ്നമോ നോക്കണമെ, ദൈവത്തിന്റെ കൽപ്പന എത്ര വലുതാ, അവന്റെ പ്രാണ് നീ തൊട്ടുപോകരുത്. ഇവൻ ചെന്നിട്ട് ഈ യോവിന്റെ നെറുകം മുതൽ പാദം വരെ ചൊറി പിടിപ്പിച്ചതായിട്ടാണ് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. ഈ യോവിന്റെ പാദം മുതൽ അതേ നെറുകം വരെ ചോറി പിടിച്ച് അത് വികൃതമായ ശരീരത്തോടെ ഇരിക്കുന്ന ഒരു യോവിനെ നമുക്ക് കാണുവാൻ തക്കണം കഴിയും. അതുവരെ യോവിന്റെ ഭാര്യ ഇതൊക്കെ നോക്കി കണ്ടൊക്കെ വരുന്നു. എന്നാൽ ഭർത്താവിന്റെ മുഖത്ത് ഭർത്താവിന്റെ ശരീരം മുഴുവൻ ചോറി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇയോവിന്റെ ഭാര്യയുടെ വിധം മാറി. ഇയോവിന്റെ ഭാര്യ വന്ന് ഇയോവിന്റെ പറഞ്ഞ വാചം തറിയാമോ, അതൊരു വലിയ കഠിനമായ വാക്കാണ്. നീ എന്തിനാ ഈ ദൈവത്തെ ഇങ്ങനെ സേവിച്ചു തീർക്കുന്നത്? അടുത്ത വാചകം, നീ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞു. അങ്ങ് ചാകാൻ പറഞ്ഞിരുന്നേ കുഴപ്പമില്ലായിരുന്നു, നീ ചാകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിച്ചാളുള്ളൂ, ദൈവത്തെ എന്ത് ചെയ്യണം. അപ്പൊ ആ ഭാര്യയുടെ ആ മനസ്സിന്റെ ക്രൂരത എത്ര വേണം അറിയാമോ, എന്റെ അച്ഛന് ഈ ലോകത്തിലും കാണരുത്, പരലോകത്തിലും കാണരുത്, പുള്ളി അവിടെ നരകത്തിൽ പോയി കിടക്കണം. നോക്കണമേ ആ മാമയുടെ, അതെ നമ്മൾ വായിക്കുന്നത്, നീ ദൈവത്തിന്റെ മുഖത്ത് നോക്കി ദൈവത്തെ തേച്ച് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? അങ്ങ് ചാകാൻ പറഞ്ഞു. നമ്മൾ വല്ലാതെ കുണിച്ചെടുത്ത് ഞാൻ ഇടി കൊടുത്തേനെ പറഞ്ഞു. എന്നാ ഈ പറഞ്ഞ വായന അറിയാമോ, എടി നാം ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിക്കുന്നെങ്കിൽ തിന്മയും അനുഭവിക്കരുത്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു, നീ ഒരു പൊട്ടി പോലെ ഇങ്ങനെ, പൊട്ടി എന്ന് പറഞ്ഞില്ല, പൊട്ടി എന്ന് പറഞ്ഞെങ്കിൽ അവിടെ വിധം പറയുന്നത്, നീ ഒരു പൊട്ടി പോലെ എന്നോട് സംസാരിക്കുന്നുണ്ട്. പ്രശസ്തോ നാ ദൈവത്തിന് നന്മ അനുഭവിക്കുന്നെങ്കിൽ ദൈവത്തിന് എന്ത് ചെയ്തു? തിന്മ അനുഭവിക്കുന്നു. ഇയോബിന്റെ ഭാര്യ പറഞ്ഞു ഒരു വാദ്യം കൊണ്ട് ഞാൻ ചേർത്ത് പറയട്ടെ, നീ പിന്നെയും ദൈവഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ വാക്ക് ശ്രദ്ധിച്ചോ, നീ പിന്നെയും ദൈവത്തിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. സാത്താൻ സ്വർഗത്തിലെ ദൈവം ഇയോബിനെ കുറിച്ച് പറഞ്ഞു അവൻ ഭക്തനാണ്. സാത്താൻ ദൈവത്തോട് പറഞ്ഞു വെറുതെയാണോ അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സാത്താനെ സംബന്ധിച്ചു ഇയോബ് ഒരു ദൈവഭക്തനാണെന്ന്, ഇയോബിന്റെ ഭാര്യ പറയുന്നു നീ ഇപ്പോഴും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇയോബിന്റെ ഭാര്യ വ്യക്തമായി സംബന്ധിക്കുന്നു എന്റെ ഭർത്താവ് ആരാണ്? ഒരു ദൈവഭക്തനാണ്. ഞാൻ പ്രസംഗിക്കും പറയാറുണ്ട്, ദൈവത്തിന്റെ സാക്ഷ്യം കഴിഞ്ഞാൽ അടുത്ത സാക്ഷ്യം പ്രാപിക്കേണ്ടത് ഈ ഭാര്യമാരുടെ സാക്ഷിയാണ്. ഭാര്യമാരൊരു സാക്ഷ്യം ഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞാണല്ലോ, അത് വലിയ സാക്ഷ്യം. അയ്യോ ചില ഭാര്യമാര് ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്നത് ഞങ്ങളുടെ അതിയാണ്ടോ, അതിയാന്റെ ആത്മാവൊക്കെ വെറുതെയാണ് എന്ന് പറയുന്ന ഭാര്യമാരുണ്ട്. പുള്ളി ചുമ്മാ തന്നെയായിട്ട് പറയുന്ന, എന്നാൽ ഇയോബിന്റെ ഭാര്യ ഒരു കാര്യം സംബന്ധിച്ചു, എന്നതാ പറഞ്ഞറിയാമോ, നീ ഇപ്പോഴും ദൈവത്തിന്റെ ഭക്തി മുറുകെ പിടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അവനൊരു ദൈവത്തനാണെന്ന് ഭാര്യ തുറന്ന് സംബന്ധിച്ചു. ഭാര്യമാരുടെ സാക്ഷ്യം വലുതാ. ഈ ഒരു ഒരു ദൈവത്തിന്റെ ദാസനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം വീട്ടിൽ എപ്പോഴും മഴ കമ്മൂശാട്ടാണ്, അതേ ഭാര്യയായിട്ട് എപ്പോഴും ഇങ്ങനെ ചുമ്മാ ഇറിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദിവസം ഞായറാഴ്ച രാവിലെ നല്ല പ്രസംഗം കേട്ടോ, പുള്ളി ദൈവസ്നേഹത്തെക്കുറിച്ചും ഈ കൃപാവരങ്ങളെക്കുറിച്ചൊക്കെ അങ്ങോട്ട് കോൺഫിഡൻസ് ഒക്കെ എടുത്തിട്ട് അത് വാക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച് അങ്ങോട്ട് പ്രസംഗിക്കുന്ന കേട്ടാണ്ടല്ലോ, ആരും അത് കണ്ണടച്ചിരുന്ന് കേട്ടു, അത്ര ഭയങ്കര പ്രാസംഗനാണ്. എന്നാൽ വീട്ടിൽ ചെന്ന് ഭാര്യയായിട്ട് വഴക്ക് പിടിക്കും, ചിലപ്പോൾ രണ്ട് ഇടിയും കൊടുക്കും. ഒരു ദിവസം ഞായറാഴ്ച രാവിലെ എന്തോ ഇത് തമ്മിലൊരു ഈശാവശം ഉണ്ടായേ, ഈശാവശം ഉണ്ടായിട്ട് ഭാര്യയ്ക്കിട്ട് രണ്ട് ഇടിയും കൊടുത്തച്ച് പുള്ളി നേരെ ബാഗിൽ കൊടുത്ത് സഭാവത്തിന്, സഭാവത്തിന് ചെന്നിട്ട് പുള്ളി അങ്ങോട്ട് ചേരെ ചെന്നപ്പോഴത്തേ ഭയങ്കര ആത്മാവ് അങ്ങ് നൃത്തം ചെയ്യുക. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പം ഭാര്യ അംബ്രല ഒക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ വന്നപ്പം, അച്ഛന് ഈ വീട്ടിൽ നിന്ന് പോയതല്ല സ്റ്റേ ഒന്ന് ഭയങ്കര ആത്മാവ് നിറയുന്നു. അപ്പം ഈ ഭാര്യ ഉണ്ടല്ലോ ഈ മുന്നോട്ട് ഇങ്ങോട്ട് കയറി വന്നു, കയറി വന്നിട്ട് പറഞ്ഞു അച്ഛൻ ഇവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു, വീട്ടിലോട്ട് വരണ്ട, കാരണം ഞാൻ ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ കൊണ്ടുതരാം അച്ഛന്. കാരണം അച്ഛൻ വീട്ടിൽ വന്നാലുണ്ടോ പ്രോബ്ലം, അച്ഛൻ വിഷമിക്കണ്ട, കാരണം അച്ഛൻ എൻ്റെ ഭർത്താവ് ഒരു നല്ല ഭക്തനായി ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, അത് വീട്ടിൽ ഒന്നും നടക്കത്തില്ല, അച്ഛൻ ഇവിടെ തന്നെ ഇരുന്നോളെ. പ്രിയസ്ഥലോ അതാണ് ആ ഭാര്യയ്ക്കുള്ള സാക്ഷ്യം. എന്നാൽ ഇയ്യോവിന്റെ ഭാര്യ പറയുന്ന വാചകം അറിയാമോ, ഇപ്പോഴും നീ ദൈവത്തിന്റെ ഭക്തി മുറുകെ പിടിച്ചോണ്ടിരിക്കുന്നു. പ്രിയസ്ഥലോ നോക്കണമേ, തന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, അതേ തന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, തന്റെ ഭാര്യയും തന്നെ തള്ളി പറഞ്ഞ് അറപ്പോളം നോക്കിയിരിക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് തന്റെ സ്നേഹിതന്മാർ മൂന്ന് പേര്, എലിഫസർ, സോഫർ, അതെ അവരുടെ പേരുകളൊക്കെ നമ്മൾ ഈ രണ്ടാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. ഈ ഇവരെ ഇയോബിന്റെ ഈ കഷ്ടപ്പാടിനെ കുറിച്ച് കേട്ടു. കേട്ട് കഴിഞ്ഞ ഉടനെ ഈ അവർ തീരുമാനിച്ചു നമുക്ക് ഇയോബിനെ പോയി നമ്മുടെ സ്നേഹിതനെ പോയി ആശ്വസിപ്പിക്കണം. ഇവർ സാധാരണക്കാരായ വ്യക്തിയാണ് നിങ്ങൾ വിചാരിക്കരുത്, ഡോക്ടറേറ്റ് എടുത്തവരാണ്, ബിബ്ലിക്കലായിട്ട് നല്ല അറിവുള്ളവരാണ്, ബൈബിൾപരമായിട്ട് നല്ല ഡിഗ്രി ഒക്കെ എടുത്ത മൂന്ന് പേരാണ് വന്നത്. നിങ്ങൾ പറഞ്ഞു വിചാരിക്കുന്ന ഇവർ മൂന്ന് പേരും ദൈവമില്ലാത്തവരാണ്, അല്ലേ? ഇവർ ദൈവമുള്ളവരും ദൈവത്തെ സേവിക്കുന്നവരും അതേ സഭയിൽ ഉത്സവരായി പ്രവർത്തിക്കുന്നതുമായ മൂന്ന് സഹോദരന്മാരാണ്. പിന്നെ ഒരു യൂത്തിന്റെ ലീഡറും വന്നു, അവന്റെ പേരാ എലിഹു, അവൻ പിന്നെ വന്നത്. ഈ മൂന്ന് പേരും വന്നിട്ട് ഇയ്യോവിനെ ആശ്വസിപ്പിക്കാൻ വന്നതാ. അവിടെ വായിക്കുന്നത് അവർ ഏഴ് രാവുകൾ എന്ത് ചെയ്തു? മിണ്ടാതിരുന്നു. നമുക്കവിടെ താടിക്കും കാര്യം കൊടുത്തു, എന്റെ ആരാധനയ്ക്ക് വന്ന് താടിക്കും കാര്യം കൊടുത്തു. ഇവിടെ അങ്ങനെ ആരെയും കാണില്ല, ഞാൻ കുവൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വന്നിരിക്കുന്ന പോലെ ഇവരിങ്ങനെ വന്ന് കുത്തിയിരിക്കുക, പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, ഒരു സ്തോത്രവും പറയത്തില്ല എന്നിവർ വരാതിരിക്കണ്ടേ? ഇവര് മൂന്ന് പേരും ഇവിടെ വന്ന് ഇയ്യോണ്ടിരിക്കാൻ ആശ്വസിപ്പിക്കാൻ വന്നതാ. ഏഴ് രാവുകൾ കഴിഞ്ഞപ്പോൾ ഇവർ വാ തുറന്നു. വാ തുറന്നിട്ട് ഇയ്യോവിനെ ഇട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക. അവർ പറയുന്നതിന്റെ സാരം അതിന്റെ ചുരുക്കം ഇതാ: ബ്രദർ ഇയ്യോ, നീ ഒരു ദൈവത്തനാണെങ്കിൽ ദൈവത്തന്മാർക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഞങ്ങളുടെ ചരിത്രത്തിൽ അറിയത്തില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതെ ഞങ്ങൾ കേട്ടിട്ടില്ല. നിന്റെ ജീവിതത്തിൽ എന്തോ പാർച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. നീ ഏതോ ഏടാകുടത്തിൽ ചെന്നിരുത്തിയാടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവം നിന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്. ഇയ്യോ അവരുടെ മുമ്പിൽ പറഞ്ഞു, ഞാൻ മാഷിയിട്ട് നോക്കിയിട്ടും ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇങ്ങനൊരു ആപത്തുണ്ടാകുവാൻ, ഇങ്ങനൊരു പരിശോധന ഉണ്ടാകാൻ തക്കണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്കതിന് പൂർണ്ണമായ ഉറപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഇവർ സമ്മതിക്കത്തില്ല. ഈ മൂന്ന് സഹോദരന്മാർ പറയും, നിന്റെ ജീവിതത്തിൽ എവിടെയോ പാപമുണ്ട്, അത് ഏറ്റു പറയൂ, നിന്റെ രോഗം മാറും, നിന്റെ പ്രശ്നം മാറും. ഈ മൂന്ന് പേരെ കൊണ്ടും ഇയ്യോവിനെ ഒന്ന് ഒതുക്കാൻ തക്കണം സമ്മതിച്ചില്ല. ഇയ്യോവ് സമ്മതിക്കത്തില്ല. ഇയ്യോ പറയുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവസാനമാണ് വൈപിയുടെ സെക്രട്ടറി, യൂത്ത് സെക്രട്ടറി, യൂത്ത് ലീഡർ എഴുന്നേറ്റു, ഈ അപ്പച്ചന്മാരെ ഒരു ശാസന അങ്ങ് സാധിച്ചു, നിങ്ങൾ വലിയ മിടുക്കന്മാരാണ്, വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാ, ഈയോവിനെ ഒതുക്കാന്ന് വിചാരിച്ച് നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല, എന്നാൽ ഞാൻ കാണിച്ചതാന്ന് പറഞ്ഞ് ഈ ചെറുക്കൻ എഴുന്നേറ്റ് നിന്ന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം ഈയോ പറഞ്ഞു, മിണ്ടായിരുന്നു പറഞ്ഞു, എനിക്ക് നിന്റെ ഒന്നും കേൾക്കണ്ട, നിങ്ങൾ ആരും എനിക്ക് സമാധാനം തരണ്ട. ക്രൈസ്തവരോ, ഇവരെല്ലാവരും തന്നെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ താൻ തന്റെ വോട്ട് വശം കയ്യിൽ പിടിച്ചുകൊണ്ട്, ആ വോട്ട് വശം ശരീരത്തിൽ ചെന്നിക്കൊണ്ട് താൻ പറഞ്ഞ വാചകമാണ്, എന്റെ വീണ്ടെടുപ്പ് ആരും ജീവിച്ചിരിക്കുന്നു, അവനോടുവിൽ പൊടിമേ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു, എന്റെ ദേഹം ക്ഷയിച്ച ശേഷം ഞാൻ ദേഹ സഹിതനായി എന്റെ ദൈവത്തെ കാണും, അന്യന്റെ കണ്ണുകളാണല്ലോ എന്റെ സ്വന്തം കണ്ണാ തന്നെ ഞാൻ അവനെ കാണും. അവനെ സ്തുതിക്കാം. എന്റെ ദേഹം ക്ഷയിച്ചോട്ടെ, എനിക്കറിയാം ഞാൻ ഒരു ദിവസം എന്റെ ദൈവത്തെ കാണും. ഞാൻ ഇവിടെ പറഞ്ഞാന്നറിയാമല്ലോ, ചൈനയിലെ ഒരു മാ ബുദ്ധമതക്കാരത്തിയായ സ്ത്രീ യേശുവിനെ സ്വന്തരിഷ്ഠാവായി സ്വീകരിച്ചു. അവർ ബുദ്ധമത കുടുംബമായിരുന്നു. ഭാര്യയും ഭർത്താവും വളരെ തീവ്രവാദികളാണ് ബുദ്ധമതത്തോടുള്ള ബന്ധത്തിൽ. അങ്ങനെയിരിക്കുമ്പോഴാണ് ഈ ഭാര്യ കർത്താവിന്റെ രക്ഷകനായി സ്വീകരിച്ചത്. ആ രക്ഷകനായി സ്വീകരിച്ചതിന് ശേഷം അവർക്കൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് പലപ്പോഴും രോഗങ്ങളുണ്ടാകാറുണ്ട്. എന്നാൽ ഈ സഹോദരി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗം മാറിക്കിട്ടു. ഒരു ദിവസം അതിന് പെട്ടെന്നൊരു പനി പിടിച്ചു. പനി പിടിച്ചിട്ട് ഈ രോഗം മാറാതെ വന്ന് മൂന്ന് ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് പനി മാറുന്നില്ല, ഈ കുഞ്ഞ് അങ്ങ് മരിച്ചു. പറഞ്ഞ ഈ ഭർത്താവ് പറഞ്ഞു, ഇനിയും നീ എൻ്റെ ഭാര്യയായിട്ടിരിക്കണ്ട, ഈ ഡെഡ് ബോഡി അടക്കാനും ഞാൻ സമ്മതിക്കില്ല, നീ ഇവിടുന്ന് ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞ് ഈ ഭാര്യയും ഭാര്യയുടെ തോളയിലോട്ട് ഈ ഡെഡ് ബോഡി എടുത്ത് വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വിട്ടു. അപ്പോൾ ഈ ബുദ്ധമതക്കാരത്തിയായിരുന്ന ഈ ക്രിസ്ത്യാനിയായ സ്ത്രീ ഈ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡിയുമായിട്ട് നിരാശയോടെ ഇങ്ങനെ പോവുക. ഒരു നദിയുടെ തീരത്ത് വന്നിട്ട് ഡെഡ് ബോഡി അവിടെ കിടത്തിയിട്ട് അവൾ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നിന്നെ സേവിച്ചു, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോഴേക്കും എൻ്റെ കുഞ്ഞിന് നീ സൗഖ്യം തന്നിട്ടുണ്ട്, എന്നാൽ ഈ പ്രാവശ്യം ഞാൻ അങ്ങയോട് അപേക്ഷിച്ചു, ഞാൻ മൂന്ന് ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു, നീ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തന്നില്ല, എൻ്റെ കുഞ്ഞ് എന്നെ നഷ്ടപ്പെട്ടു പോയി, എൻ്റെ ഭർത്താവും എന്നെ കൈവിട്ടു, ഇനി ലോകത്തിൽ എനിക്ക് ആരുമില്ല, അതുകൊണ്ട് ഞാൻ ഇനി ജീവിച്ചിരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഈ നദിയുടെ മുകളിലുള്ള ആ പാലത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ സഹോദരി ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഈ നദിയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുവാൻ ചാടുവാനും കൂടെ തുടങ്ങുമ്പോൾ മമ്മി എന്നൊരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ കുഞ്ഞെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ഓടി ആത്മാവിൽ നിറഞ്ഞ് ഓടിച്ചെന്ന് തൻ്റെ കുഞ്ഞിനെ കയ്യിലെടുത്ത് അന്യഭാഷകളോട് ദൈവത്തെ സ്തുതിച്ചു. അയ്യോ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കാര്യം എത്ര വലുതാണ്. ഇവർ ഈ കുഞ്ഞു ജീവനുള്ള കുഞ്ഞു മാത്രം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്നപ്പോൾ അതേ വാതിൽ പൂട്ടി വാതിൽ ആ അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു, കൊട്ടി വിളിക്കുന്നില്ല. ഈ കുഞ്ഞവിടെ നിന്നുണ്ട്, പപ്പാ എന്ന് വിളിച്ചു. ഉടനെ ഈ കുഞ്ഞിൻ്റെ അപ്പൻ കെട്ടിയാണ് ജാകാൻ തുടങ്ങുകയായിരുന്നു. പപ്പാ എന്നുള്ള വിളി കേട്ടപ്പോൾ ഇദ്ദേഹം കയറവിട്ടിട്ട് ഓടി വന്ന് വാതിൽ തുറന്നപ്പോൾ ജീവനുള്ള തൻ്റെ കുഞ്ഞുമായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ക്രൈസ്തവരോ, ഈ ഭാര്യ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. കർത്താവ് യേശു പൈതലിനെ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞു. ആ പ്രിയ ഭർത്താവ് അവിടെ മുഴങ്കാൽ മടക്കി യേശുവിനെ സന്തോഷമായി സ്വീകരിച്ചു. അവർ ചൈനയിൽ വലിയൊരു പ്രവർത്തകരായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് പൽക്കാലം പരിശോധന കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലിനെ, ജീവിതത്തിൽ നിരാശയിൽ കൂടി കടന്നു പോകുന്ന ഏതെങ്കിലും ജീവിതം, പരിശോധന കൂടി കടന്നു പോകുന്ന ഏതെങ്കിലും ജീവിതം, ദൈവം നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. നിനക്ക് അഥവാ ദോഷം ഉണ്ടാകാൻ തോന്നിയാൽ അതിനോട് നീക്കുവെക്ക് നൽകുവാൻ കഴിവുള്ളവനായ സർവശക്തനായ ദൈവം ഇന്ന് പൽക്കാലം നിനക്ക് വേണ്ടി ജീവിക്കുന്നു. ഓർത്ത് നമ്മുടെ കരങ്ങൾ ഒന്നും കർത്താവ് സ്തുതിച്ചത്, എന്നെ വീണ്ടെടുപ്പാരൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒടുവിൽ പോലുമേ നിൽക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ആ പാ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ അറിയുന്നു. നിങ്ങൾ ഇനി 10 മിനിറ്റ് ഉള്ളൂ, ഞാൻ വലിയ സമയപാലകനാണ്. ഞാൻ അറിയുന്നു എന്റെ ദൈവം എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇതുപോലെ അറിയുന്നു പറഞ്ഞ എത്ര ഭക്തന്മാരെന്ന് പറയാമോ? ഒരിക്കൽ പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചു വിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. ക്രൈസ്തലോ, അപ്പോസ്തലനായ യോഹൻ ഞാൻ പറഞ്ഞു, കാൺമീൻ നാം ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുന്ന ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അടുത്ത കാര്യം, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുമ്പോൾ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. കുടം പറഞ്ഞ അവൻ പാവിയാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്റെ ഒന്നെനിക്കറിയാം, ഞാൻ കുടനായിരുന്നു, ഇപ്പോൾ എന്റെ കണ്ണ് കാണുന്നു. നമ്മുടെ അനുഭവം, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ പരിചയം ഒരിക്കലും നമ്മളെ പുറകോട്ട് മാറ്റാൻ തക്ക നോക്കത്തില്ല. ഇന്ന് പൽക്കാലം ഈയോ പറയാണ്, എന്റെ വീണ്ടെടുപ്പ് ആരും ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇവരെല്ലാം പോയതിനു ശേഷം ഈ സ്നേഹിതന്മാരെല്ലാം അയ്യോ പറഞ്ഞുവിട്ടു, എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞു. പറഞ്ഞുവിട്ടതിന് ശേഷം അയ്യോ ദൈവത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് വാചനങ്ങൾ ശ്രദ്ധിക്കണം. അയ്യോ താന്റെ ശരീരത്തിലെ പുഴുക്കൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നമ്മുടെ ദൈവത്തിന്റെ മുഖത്തോട്ട് നോക്കി പറഞ്ഞ വാചന ഇങ്ങനെയാണ്, നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കായി കാത്തിരിക്കും. ക്രൈസ്തലോ, ഓ അവന്റെ വിശ്വാസത്രമിലാണ്, ദൈവമേ നീ എന്നെ കൊന്നോ, പക്ഷെ ഞാൻ നിനക്കായി തന്നെ കാത്തിരിക്കും. ഇത് പറഞ്ഞപ്പോ സ്വർഗത്തിൽ ദൈവത്തിന് അറിഞ്ഞിരിക്കാൻ തക്കണം സാധിച്ചില്ല. ക്രൈസ്തലോ, എനിക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുന്ന ഇയോബ്, സ്വർഗത്തിലെ ദൈവം. ഇയോബിന്റെ പുസ്തകം 38-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ ഇയോബിന് പ്രത്യക്ഷനായി. തന്റെ ജീവിത അവസാനമായി അടിച്ച കാറ്റാണ് ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റുള്ള പ്രത്യേകം അറിയാമോ? ചുറ്റുപാട് ഇളകി മറിയുന്ന ഒരു കാറ്റാണ്, എന്നാൽ അതിന്റെ നടുവിൽ ഇളകാത്ത ഒരു പോയിന്റ് ഉണ്ട്. ക്രൈസ്തലോ, നിന്റെ ചുറ്റുപാടുകൾ ഇളകി മറിയാം, ഇപ്പം തന്നെ നീ തകർക്കപ്പെടും എന്ന് നിനക്ക് തോന്നിയേക്കാം, എന്നാൽ അതിന്റെ വാടിവിൽ ഇളകാൻ നിൽക്കുന്ന ആ പോയിന്റ് പോലെ നിൽപ്പാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് വൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ക്രൈസ്തലോ, ക്രൈസ്തലോ, ഈ ഇളകി മറിയുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ചുഴലിക്കാറ്റിനെ കണ്ടപ്പോൾ ഈയോ ആ കാറ്റിനെയല്ല നോക്കിയത്, അതിന് നടുവിൽ നോക്കിയപ്പോൾ യഹോവ അതിന് നടുവിലുണ്ട്. ക്രൈസ്തലോ, ക്രൈസ്തലോ, ഇന്ന് വൽക്കാലം ചുറ്റുപാടുകൾ ഇളകി മറിഞ്ഞ് അടുത്ത നിമിഷത്തിൽ എങ്ങനെ ജീവിക്കണം, അടുത്ത നിമിഷത്തിൽ എങ്ങനെ ജീവിതം മുൻപോട്ട് നീക്കണം എന്ന് വിചാരിച്ച് ഭാരപ്പെടുന്ന ഏതെങ്കിലും ജീവിതം ദൈവത്തിന്റെ വചനം കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പൈതലേ ഇളകി മറിയുന്ന അതേ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ചുഴലിക്കാരുടെ അറിവിൽ നീ ഒറ്റയ്ക്കല്ല, നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ട്. നമ്മൾ 23-ാം സംഖ്യയിൽ വായിക്കുന്നു, കൂരിട്ടാറിൽ കൂടി നടന്നാട് ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. പ്രേസ്തലോ, നിക്കരാഹവ എന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൽ ഒരു ദൈവത്തിന്റെ ദാസൻ, അദ്ദേഹത്തിന് ഒരു സഭാഹോൾ പണിയണം എന്നൊരാഗ്രഹം തോന്നി. തന്റെ പ്രവർത്തനം നമ്മളിവിടെ ഒരു സഭാഹോളിലൂടെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, നിങ്ങളെല്ലാവരും ഉത്സാഹിച്ച് പ്രവർത്തിക്കണം. എനിക്ക് ഫ്ലോറിഡയിൽ ഒരു സഭാഹോൾ ഫ്രീ ആയിട്ട് കിട്ടി, അറ്റ്ലാന്റയിൽ ഒരു സഭാഹോൾ 250 പേർക്കിരിക്കാവുന്ന ഒരു സഭാഹോൾ ഫ്രീ ആയിട്ട് ലഭിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചതാണ്. നിങ്ങൾക്ക് അപ്രകാരം പ്രവർത്തിക്കാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. പ്രേസ്തലോ, ആ ഇന്ന് ആൾക്കാർ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതെ, ഈ നിക്കരാഹാവയിലെ ഈ ദൈവത്തിന്റെ ദാസൻ താൻ സുവിശേഷ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്റെ പ്രവർത്തനത്തെ അനേക ആന്മാക്കൾ കടന്നു വരാൻ തുടങ്ങി. ആരാധിപ്പാൻ തക്കണ സ്ഥലമില്ല, എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു. താനൊരു ആരാധന സ്ഥലത്തിന് വേണ്ടിയുള്ള സ്ഥലം പോയി കണ്ടു, അത് വാങ്ങിപ്പാൻ തക്കണം തന്റെ പണമില്ല. നടന്ന സംഭവം താൻ തിരിച്ചറിയാമോ? അത് അവരുമായിട്ട് അത് വാങ്ങിപ്പാൻ തക്കണം ഒരു പ്ലാൻ ചെയ്തു. അപ്പോ അവിടുത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് തന്റെ ഒരു കണ്ണ് വിറ്റാൽ ആ കിട്ടുന്ന പണം കൊണ്ട് ഈ സ്ഥലം വാങ്ങിപ്പാൻ തക്കണം കഴിയും. അപ്പൊ താന് അവിടെ ചെന്ന് എഴുതി കൊടുത്തു, ഈ കണ്ണ് ഒരു കണ്ണ് കൊടുത്തിട്ട് ഒറ്റക്കണ്ണനായിട്ട് കർത്താവിന്റെ വേട ചെയ്യാൻ തക്കണം തീരുമാനിച്ചു. ഒരു കണ്ണ് വിറ്റിട്ട് ആ കണ്ണിന് കിട്ടുന്ന പൈസ കൊണ്ട് ഈ സ്ഥലം വാങ്ങിക്കുക, എന്നിട്ട് ഒറ്റക്കണ്ണനായിട്ട് ബൈബിൾ എടുത്ത് സുവിശേഷം പ്രസംഗിക്കാൻ തക്കണം തീരുമാനിച്ചു. ഇതെല്ലാം എഴുതി കൊടുത്തു കഴിഞ്ഞ് തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ തക്കണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. ഓപ്പറേഷൻ തിയേറ്ററിൽ തനിക്ക് അതേ മയങ്ങാനുള്ള മരുന്ന് കൊടുത്ത് തന്നെ കടത്തി. അതേ ഡോക്ടർ തൻ്റെ കത്തിയെടുത്ത് തൻ്റെ കണ്ണ് ഓപ്പറേറ്റ് ചെയ്യുവാൻ ഓപ്പറേഷൻ നടത്തി മാറ്റാൻ നിൽക്കണം തീരുമാനിച്ചു. തൻ്റെ കത്തിയെടുത്തു, കത്തിയെടുത്ത് കണ്ണ് വെക്കാൻ തുടങ്ങിയപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ശബ്ദം തുടങ്ങി. എൻ്റെ ദാസന്റെ കണ്ണിന്മേൽ നിന്റെ കത്തി വെക്കരുത്, ഇതായിരുന്നു ശബ്ദം. പ്രൊഫസർ, താൻ അനേകരുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, ഇന്നുവരെ ഇങ്ങനെ ശബ്ദം കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ശബ്ദം കേൾക്കുന്നത്. ഞാൻ ആ ദൈവത്തിൻ്റെ കണ്ടിരുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ശബ്ദം കേൾക്കുന്നത്. വീണ്ടും ഡോക്ടർ വാഹവിക്കാതെ വീണ്ടും കത്തിയെടുത്ത് ഈ ദൈവദാസന്റെ കണ്ണുമേൽ വെക്കാൻ തുടങ്ങിയപ്പോൾ ഇടിമുഴങ്ങുന്ന പോലെ ശബ്ദം, എന്റെ ദാസന്റെ കണ്ണുമേൽ നിന്റെ കത്തി വെക്കരുത്. താൻ കത്തി അവിടെ വെച്ചു. ഇദ്ദേഹത്തിന്റെ മയക്കം തിരിച്ചു വരുവാൻ തക്കണം കാത്തിരുന്നു. ഇദ്ദേഹം ഉറക്കം ഉണർന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ കണ്ണ് എന്തിനാണ് ഇങ്ങനെ വെക്കുന്നത്, എന്താ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുപോലെ സ്ഥലം വാങ്ങിപ്പാൻ തക്കണം എഗ്രിമെന്റ് എടുത്തിരിക്കുകയാണ്, അത് വാങ്ങിപ്പാൻ തക്കണം പണമില്ല, ഈ കണ്ണ് വിറ്റിട്ട് ആ പൈസ കൊണ്ട് വാങ്ങിപ്പാൻ തക്കണം കഴിയും. ഉടനെ പറഞ്ഞു, നിന്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് നിന്റെ ദൈവമാണ് എന്നോട് സംസാരിച്ചത് എനിക്കറിയാം, എൻ്റെ ദാസന്റെ കണ്ണുമേൽ കത്തി വെക്കരുത്, ആകയാൽ ആ സ്ഥലം ഞാൻ വാങ്ങിച്ചുതരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ സ്ഥലം വാങ്ങിച്ചു കൊടുത്ത് അവിടെ വലിയ സഭാഗമം പറഞ്ഞു കൊടുത്തു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്ന സഹോദര, ഇന്ന് വാൾക്കാർ നീ എന്തിനു ഭാരപ്പെടുന്നു? ജീവിതത്തിൽ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന സഹോദരി, ഇന്ന് വാൾക്കാർ നിന്റെ ജീവിതത്തിൽ കാണുന്ന പ്രശ്നങ്ങൾ കാരണം എന്തിനു ഭാരപ്പെടുന്നു? നിന്റെ ജീവിതത്തിൽ കാണുന്ന പ്രശ്നങ്ങളെ സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വത്തെ സമഭൂമിയാക്കുവാൻ മാറ്റുവാൻ കഴിവുള്ളവനായ ദൈവമാണ് ഇന്ന് വാൾക്കാർ നമ്മുടെ മധ്യമുള്ളത്. സെരുബാബേൽ ദൈവാലയം പണിയാൻ പോയപ്പോൾ ഒരു ശബ്ദം കേട്ടു, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതേ ഞാൻ നിന്നെ സമഭൂമിയാക്കി മാറ്റും. ജീവിതത്തിൽ പ്രയാസങ്ങൾ കൂടി ജീവിതത്തിൽ ദുഃഖങ്ങൾ കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് വാൾക്കാർ നിന്റെ ദുർഘട മേറുകളെ നിരപ്പാക്കുവാനും താമ്രക്കല്ലുകളെ ഉടച്ച് നിനക്ക് മറവിടങ്ങളിലെ ഗുപ്തതകളെ തന്ന് തൃപ്തിപ്പെടുത്തുവാൻ കഴിവുള്ളവനായ ദൈവം ഇന്ന് വാൾക്കാർ ജീവിക്കുന്നു. ദൈവത്തെ സ്തുതിച്ചേ, ദൈവത്തെ മഹത്വപ്പെടുത്തേ, നിന്റെ വിശ്വാസം വർദ്ധിച്ചു വരട്ടെ, നിന്റെ വിശ്വാസം ഇന്ന് വാൾക്കാർ ഓർക്കുക. ക്രൈസ്തവോ, നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കായി കാത്തിരിക്കും. ഈയോ അരിക്കൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. നിങ്ങളെ ശ്രദ്ധിക്കണേ, 5 മിനിറ്റുണ്ട്, പറയാണ്. ചില ചോദ്യങ്ങൾ ചോദിച്ചു, നമുക്കൊന്നും അതിൻ്റെ ആൻസർ പറയാൻ നോക്കുന്നില്ല. ദൈവം തമ്പുരാൻ ഈയോബിനോട് ചോദിക്കുകയാണ്, മഴക്കപ്പനുണ്ടോ? പുള്ളി ഞാൻ ആദ്യമായിട്ടത് ഉപയോഗിക്കുന്നത്, മഴക്കപ്പനുണ്ടോ? മഞ്ഞ് തുള്ളികളെ ജനിപ്പിച്ചത് ആരെ? 100 കണക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, മഞ്ഞ് തുള്ളികളെ ജനിപ്പിച്ചത് ആരെ? എൻ്റെ ദൈവമേ, എനിക്കിതൊന്നും അറിയാൻ വല്ല, ദൈവത്തിന് നല്ല അറിവും കാര്യമുള്ള. പക്ഷേ ദൈവം തമ്പുരാൻ ഈ സയൻസ് ശാസ്ത്രജ്ഞന്മാർക്ക് പോലും പറയാൻ ഒക്കാത്ത ചോദ്യങ്ങളാണ് ദൈവം തമ്പുരാൻ അതേ ഈയോനോട് ഇങ്ങനെ ചോദിക്കുക. മഞ്ഞുതുള്ളികളെ ജനിപ്പിച്ചത് ആര്? അടുത്തത്, നീ ഹിമത്തിന്റെ വണ്ണാരത്തോളം ചെന്നിട്ടുണ്ടോ? നീ കണ്ണുടെ കരുത്തും ഭാരം കണ്ടിട്ടുണ്ടോ? ഞാനവരെ പോരും പറയുന്ന നാളിലേക്ക് സംഗ്രഹിച്ചിരിക്കുന്നു. മഹാനക്രത്തെ ചൂണ്ടിട്ട് പിടിക്കാമോ? മഹാനക്രത്തെ നിർമ്മിച്ചതിനാല് ഈയോ തുറന്നു പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണേ, എന്റെ ദൈവമേ, ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ചോദ്യം കേൾക്കുന്നു, എനിക്കിതിനൊന്നും ഉത്തരം പറയാൻ തക്കണം സാധ്യമല്ല. ദൈവം തിരിഞ്ഞു, യോബേ, നീ ഒരു കാര്യം സംബന്ധിച്ചല്ലോ, നിനക്ക് ഇതിനൊന്നും ഉത്തരം പറയാൻ സാധിക്കത്തില്ല എന്ന് എനിക്കറിയാമല്ലോ. ഇല്ല, എനിക്കറിയാം. നീ സഹോദരന്മാരെ അത് അവർ ജയിക്കാൻ നോക്കിയപ്പോൾ നീ അവരെ തോൽപ്പിച്ചതല്ലേ? അതെ. നിന്റെ സ്നേഹിതന്മാർ വന്നപ്പോൾ നിന്റെ ഭാര്യയ്ക്ക് നീ മറുപടുത്ത് അവളെ ഇരുത്തിയല്ലേ? അതെ. എന്നാ ഈ ചോദ്യം കൊന്നും നിനക്ക് മറുപടി പറയാൻ തക്ക നോക്കുന്നില്ലല്ലോ. ഇല്ല. അപ്പൊ നിനക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളുണ്ടല്ലോ, ഉണ്ട്, നീ അത് സമ്മതിക്കേ. നിനക്ക് അറിയാൻ വയ്യാത്ത കാര്യമുണ്ടെന്ന് നീ സമ്മതിക്കേ. അങ്ങനെയാണെങ്കിൽ നിനക്ക് വന്നിരിക്കുന്ന ഈ കഷ്ടത അത് നിനക്ക് അറിയാൻ വയ്യാത്ത കാര്യമാണ്. പ്രൈസ്തലോ, അത് നിനക്ക് അറിയാൻ വയ്യാത്തൊരു മരണമാ. പ്രൈസ്തലോ, ഇന്ന് വൽക്കാലം അതേ ജാൻസിയുടെ ജോലി സംബന്ധമായ പ്രയാസം അത് ജാൻസിക്ക് അറിയാൻ വയ്യാത്തൊരു മരണമാ. ഇന്ന് വൽക്കാലം പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന സഹോദരി, നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന കഷ്ടമുണ്ടല്ലോ, നിനക്ക് അറിയാൻ വയ്യാത്തൊരു മരണമാ. ഇതിനെ മറ്റൊരു ഗുണമുണ്ടാക്കി തരുവാൻ കഴിവുള്ളവരായി ദൈവം ജീവിക്കുന്നു. ഞാൻ കഷ്ടമില്ലായത് എനിക്ക് ഗുണമായി. എന്റെ ചട്ടങ്ങൾ വരിപ്പാൻ തെക്കണം അത് മുഖാന്തരമാക്കി തീർക്കുകയാണ്. നമ്മുടെ കാര്യങ്ങൾ ഓർത്തിക്കാത്തവനെ സ്തുതിക്കേ. ഓ, നിനക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നും ആൾക്കാരും സമ്മതിക്കേ. നമ്മുടെ ദൈവം അറിയാതെ നമുക്കൊന്നും സംഭവിക്കുന്നില്ല. നിന്റെ കരിത്തോട് പറ്റിപ്പോയാൽ നിനക്കൊരു സാരെ പാത്ത് കണ്ടുകൊണ്ടാണ് ദൈവം ഒരു കരിത്തോട് പറ്റിക്കുന്നത്. ദൈവം ഒന്ന് കാണാതെ നിന എന്തിനെ ഒരു വഴി അടയ്ക്കുന്നവരല്ല. ഇന്ന് വൽക്കാലം നിന്റെ വഴി അടഞ്ഞു എന്ന് വിചാരിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വഴികളേ, നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു സാരെ പാത്ത് ഒരുക്കിയതിനു ശേഷമാണ് നിന്റെ കരിത്തോട് അറിഞ്ഞിരിക്കുന്നു. ഓർക്കുക, നിനക്ക് വേണ്ടി ഒരു സാര പാത്ത ഒരുക്കിയിരിക്കുന്ന വലിയവനായ ദൈവം ഇന്ന് പറക്കാൻ നമ്മുടെ മധ്യമുള്ളതിനാൽ നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഈയോവനെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി, അനുഗ്രഹിക്കാൻ തുടങ്ങി. തന്റെ സ്നേഹിതന്മാർ വന്ന് അവരുടെ കുറ്റങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു. അതിനുശേഷം നമ്മൾ വായിക്കുന്നത് അറിയാമോ, അവൻ നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു കൊടുത്തു. അവൻ 6000 ഓട്ടോങ്ങളെ, അതേ 14000 മാടുകളെ, തന്റെ കുഞ്ഞുങ്ങൾ 10 പേര് പോവാം, അവരുടെ 10 പേരെയും തിരിച്ചു കൊടുത്തു. ഈ കുഞ്ഞുങ്ങൾ 10 പേര് പോയത് എന്താ 14 കൊടുക്കാഞ്ഞ്? ഈ വേദപണ്ഡിതന്മാർ പറയുന്നത് ഈ 10 കുഞ്ഞുങ്ങൾ ഉണ്ടാണെങ്കിൽ കുറഞ്ഞത് 10 വർഷം കാത്തിരിക്കണം, എന്നാൽ ഈ അങ്ങനെ കാത്തിരിക്കേണ്ടി വന്നില്ല എന്നാണ് ഒരു വേദപണ്ഡിതൻ പറഞ്ഞത്. തന്റെ 10 കുഞ്ഞുങ്ങളെ തിരിച്ചു കൊടുത്തത് തന്നെ മരിച്ചുപോയ 10 കുഞ്ഞുങ്ങളെയും ഉടൻ തന്നെ ദൈവം തമ്മിലാണ് ഉയർപ്പിച്ചു കൊടുത്തു എന്നാണ് ഒരു വേദപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിനോട് അല്പം യോജിക്കുന്നുണ്ട്. അല്ലെങ്കിൽ 10-12 വർഷം താൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണം. നമ്മുടെ ദൈവത്തെ പോലെ ബാഡി ദൈവം ആരുള്ളൂ? അവൻ ഇല്ലായ്മ സകലത്തെയും വിളിച്ചു വരുന്ന ദൈവം, അസാധ്യമായതിനെ സാധ്യമാക്കി തരുന്നവനായ ദൈവം. ഇന്ന് വൽക്കാലം നിന്റെ പ്രശ്നങ്ങളെ ഇവിടെ തന്നെ പരിഹരിപ്പാൻ നീ വേറെങ്ങും പോകണ്ട. ആകാറേ നീ വേറെങ്ങും പോകണ്ട. നീ ഇരിക്കുന്നവരെ തന്നെ നിനക്ക് വേണ്ടി ഉറവരുവാൻ കഴിവുള്ളവനായ ദൈവം ഇന്ന് വൽക്കാലം ജീവിക്കുന്നു. നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിനക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ ശക്തനായ ദൈവമാണ്.